ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ ഒട്ടേറെ മലയാളികളാണ് കേരളത്തിലും മറ്റു ഭാഗങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ഒട്ടേറെ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ചിലർ ഓരോ ദിവസവും തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തുന്നുമുണ്ട്. ഡാർവിനിൽ ക്വാറന്റൈനിലുള്ള മെജോയും കുടുംബത്തോടുമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഭാര്യയെയും കുട്ടികളെയും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടായിരുന്നു മെജോ വർഗീസ് ഈ വർഷം ആദ്യം കേരളത്തിലേക്ക് തിരിച്ചത്. എന്നാൽ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ യാത്ര നീളുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവർക്ക് ഓസ്ട്രേലിയയിൽ തിരിച്ചെത്താൻ കഴിഞ്ഞത്. മെജോയുടെ ഭാര്യ ജിൻസിയും ഇവരുടെ 3 കുട്ടികളും ആദ്യമായാണ് ഓസ്ട്രേലിയയിൽ എത്തുന്നത്. ക്വാറന്റൈനിലാണ് ഇവർ ആദ്യമായി എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മെജോ വർഗീസിൻ്റെയും കുടുംബത്തിൻ്റെയും യാത്രയെക്കുറിച്ചാണ് നമ്മളിനി കേൾക്കുന്നത്. നമസ്കാരം, മെജോ വർഗീസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്താനുള്ള യാത്രക്കിടയിൽ ഇപ്പോൾ ഡാർവിനിൽ ആണല്ലോ മെജോ. ഡാർവിനിൽ ക്വാറന്റൈനിലായിരിക്കുന്ന ഈ സാഹചര്യത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന്?
ഇപ്പോൾ ഞാൻ ഡാർവിനിൽ ക്വാറന്റൈൻ ഫെസിലിറ്റിയിലാണ്. ഞാൻ കഴിഞ്ഞ 28-ന് ഓസ്ട്രേലിയയിൽ എത്തി, ഞാനും എന്റെ ഫാമിലിയും കൂടെ. ഞങ്ങൾ ഫാമിലിയിലെ 3 മക്കളുണ്ട് എനിക്ക്, പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഒരു കുഞ്ഞും കൂടി ഉണ്ട്. ഇപ്പോ 8 ദിവസമായി ക്വാറന്റൈൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 2 പ്രാവശ്യം സ്വാബ് ടെസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. സെക്കൻഡ് ടെസ്റ്റിന്റെ ഇതുവരെ റിസൾട്ട് ആയിട്ടില്ല. മിക്കവാറും നാളേക്ക് ആവുമായിരിക്കും റിസൾട്ട്.
മെജോ, ഇപ്പോൾ സ്വാബ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് സ്വാബ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? പ്ലെയിനിലുണ്ടായിരുന്ന, വിമാനത്തിലുണ്ടായിരുന്ന ഇവർക്ക് കോവിഡ് പോസിറ്റീവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണോ ഇത്തരത്തിൽ സ്വാബ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്?
അതെ അതെ, ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൽ കുറച്ചു പേർക്ക് പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും എന്റെ മൂത്ത മകനും ക്ലോസ് കോണ്ടാക്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് സ്വാബ് ടെസ്റ്റ് ചെയ്തു.
ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്ക് മെജോ യാത്ര തിരിച്ചത്, ആദ്യം യാത്ര തിരിച്ചത് തന്നെ ഭാര്യയെയും മക്കളെയും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു. ആദ്യമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അവരുടേത്. ആദ്യമായിട്ടുള്ള ഓസ്ട്രേലിയയിലേക്കുള്ള കുടുംബത്തോടെയുള്ള യാത്രയെക്കുറിച്ച്, ഈ ഒരു പ്രതികൂലമായ സാഹചര്യം നേരിടേണ്ടി വന്നതിനെ പറ്റി എങ്ങനെയാണ് നിങ്ങൾ കുടുംബത്തോടെ നോക്കിക്കാണുന്നത്?
അവർക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിങ്ങനെയായിപ്പോലെ അവർക്ക് സങ്കടമുണ്ട്. എന്നാലും ഈ ഒരു കോവിഡ് സാഹചര്യത്തിനെ മറികടക്കണമെങ്കിൽ ഇതെല്ലാം ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരും കോപ്പിംഗ് ആണ് അതിന് ഇതായിട്ട്.
ഇനി ഡാർവിനിൽ നിന്ന് എന്തെല്ലാം കടമ്പകൾ കഴിഞ്ഞാലാണ് പുറത്തേക്ക് കടക്കാൻ കഴിയുക?
ഇനി ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തലേദിവസം ഒരു സ്വാബ് ടെസ്റ്റ് കൂടി ഉണ്ട്. അതുകൂടി നെഗറ്റീവ് ആയാലും ഞങ്ങൾക്ക് ഇവിടുന്ന് ക്ലിയറൻസ് കിട്ടുകയുള്ളൂ പോകാനായിട്ട്.
മെജോ വർഗീസ് അവിടെ ഉളിരുവിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതെക്കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാം. എന്താണ് ജോലി നഷ്ടമാകാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
അതെ അതെ, അത് ഞാൻ അവിടെ റെന്റ് പേ ചെയ്തുകൊണ്ടിരുന്നു. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, റിസോർട്ടാണ്. അപ്പോൾ നമ്മളവിടെ പുറത്ത് വീടുകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കമ്പനിയിൽ നിന്നുള്ള വീടുകളാണ് അവർ അലോട്ട് ചെയ്തിരുന്നത്. അതിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ റെന്റ് പേ ചെയ്ത് വന്നു. പിന്നെ ലാസ്റ്റ് എന്ന് തിരിച്ച് എത്തുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ റെസിഗ്നേഷൻ ചെയ്യേണ്ടി വന്നു.
അതെക്കുറിച്ച് ഒന്ന് കുറച്ചുകൂടി വ്യക്തത നൽകാമോ? റെന്റ് പേ ചെയ്യാഞ്ഞത് കൊണ്ട് എങ്ങനെയാണ് ജോലി നഷ്ടമാകുന്നത്? ആ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഞാൻ അവിടെ പേസ്ട്രി ഷെഫ് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ റെന്റ് കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ എംപ്ലോയ്മെന്റ് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ റെന്റ് കൊടുത്തിട്ടിരിക്കണമായിരുന്നു. അപ്പോ ഇനി ഫാമിലി വരികയാണെങ്കിൽ ഉള്ള സേവിങ് കളയണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തത്.
ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ്? ഉളുരുവിലേക്ക് തന്നെയാണോ തിരിച്ചു പോകുന്നത്? ഇപ്പോൾ കുടുംബത്തോടൊപ്പം 3 മക്കളും നിങ്ങൾ ഭാര്യയും, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ്
തൽക്കാലം ഇവിടെ ഡാർവിനിൽ തന്നെ ഒരു ജോലി നോക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി വന്നതിന് ശേഷം എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് ജോലി എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. വൈഫ് നഴ്സാണ്, കുറച്ച് എക്സ്പീരിയൻസ് കുറവുണ്ട്. അപ്പോ പേഴ്സണൽ കെയർ അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് നഴ്സ് ആയിട്ടോ ഉള്ള ജോലികൾ നോക്കുന്നുണ്ട്. ഞാനും എന്റെ പേസ്റ്റിഷപ്പായിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട ജോലികൾ നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്.
ഓസ്ട്രേലിയയിലേക്കുള്ള ഈ യാത്രയ്ക്ക് മുൻപ് എല്ലാ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പൂർത്തിയായതിനു ശേഷമായിരിക്കുമല്ലോ താങ്കളുടെ കുടുംബം ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്?
അതെ അതെ, അവര് ആക്ച്വലി June 1st എത്തണ്ടായിരുന്നു. അപ്പോ അത് ഫസ്റ്റ് എൻട്രി പിന്നെ ഞങ്ങൾ നീട്ടേണ്ടി വന്നു. മെഡിക്കൽ എല്ലാം ചെയ്തതിനു ശേഷം ഒന്നും കൂടെ നീട്ടേണ്ടി വന്നു. മൂത്ത മകന് 6 വയസ്സ്, രണ്ടാമത്തെ പെൺകുഞ്ഞാണ് അവൾക്ക് 3 വയസ്സ്, ഏറ്റവും ഇളയ കുഞ്ഞിന് 1.5 വയസ്സ്.
വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ ഇപ്പോൾ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഒട്ടുമിക്കവരും തന്നെ കടന്നു പോകുന്നത്. മെജോയുടെ കാര്യത്തിൽ പുതിയൊരു ജോലി നോക്കണം, ഒപ്പം ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ എത്തുന്ന ഒരു കുടുംബവുമുണ്ട്. എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് തീരുമാനിച്ചിരിക്കുന്നത്?
അതിനെല്ലാം മറികടന്ന് മുമ്പോട്ട് പോവാം എന്നുള്ള പോസിറ്റീവ് ചിന്താഗതി എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു, പിടിച്ചു നിൽക്കുന്നു.
ഓസ്ട്രേലിയയിൽ എത്താൻ കഴിയാതെ കേരളത്തിലും അതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് വേണ്ടി ഒരു സഹായം എന്നാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിൻ കൂടിയാണല്ലോ മേജോ. എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ ചർച്ച നടക്കുന്നത്? എത്ര പേരൊക്കെ ഇനിയും വരാൻ ബാക്കിയുണ്ട്? എന്താണ് പൊതുവെയുള്ള സാഹചര്യം, എങ്ങനെയാണ്?
ഇപ്പോഴും ഗ്രൂപ്പിൽ ആളുകളുണ്ട്, 100-300 പേരുണ്ട്. അപ്പോ ഇപ്പോ ചില ടിക്കറ്റുകൾക്കൊക്കെ 2 ലക്ഷം 2.5 ലക്ഷം രൂപയൊക്കെയാണ് റേറ്റ്. ഞങ്ങൾ വന്നത് ഇപ്പോൾ ഒരു 80,000 താഴെയായി ഒരാൾക്ക്. ഇത്രയും പൈസ കൊടുത്ത് ഇനിയും വരാൻ ആളുകൾ നിൽക്കുന്നുണ്ട്, കാരണം പലരുടെയും ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോ ഇനിയും ടിക്കറ്റ്, ഇനി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് റേറ്റ് കുറയുമെന്ന് വിചാരിക്കുന്നു.
വളരെയധികം നന്ദി മെജോ ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്. ഇനി നമ്മൾ മെജോയുടെ ഭാര്യ ജിൻസിയോടാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് ജിൻസി ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. സാധാരണ ഒട്ടേറെ സ്വപ്നങ്ങളുമായാണ് ഓസ്ട്രേലിയയിൽ ആദ്യം ആളുകൾ എത്തുക, എങ്കിലും ഇവിടെ ഒരു കോവിഡിൻ്റെ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ എത്തുന്ന ജിൻസി മെജോയോടാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം ജിൻസി മെജോ. ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയിൽ സാധാരണ വളരെ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്ര വലിയ പ്രതീക്ഷയോടെയാണല്ലോ എല്ലാവരും വരിക. എങ്ങനെയാണ് ജിൻസിയുടെ ഈ യാത്ര? ക്വാറന്റൈനിലാണ് ഓസ്ട്രേലിയൻ ജീവിതം ആരംഭിക്കുന്നത്. ക്വാറന്റൈനിൽ കുട്ടികൾക്കൊപ്പം ക്വാറന്റൈനിൽ എത്തിയതിനു ശേഷമാണ് ഇവിടെ തുടങ്ങുന്നത്. അത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
ഞങ്ങൾ 22 March ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അന്നാണ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്ത് തേക്ക് യാത്ര ചെയ്യുന്നത്. ഒട്ടേറെ പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ കോവിഡ് അതെല്ലാം തകിടം മറിച്ചു കളഞ്ഞു.
ഇതുവരെയുള്ള ഒരു നാട്ടിലുള്ള കോവിഡ് സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയ്ക്ക് അവിടെ കാത്തിരിപ്പ് എത്രമാത്രം ദുസ്സഹമായിരുന്നു, അല്ലെങ്കിൽ അതേക്കുറിച്ച് എങ്ങനെയാണ് നമ്മളുമായി പങ്കുവെക്കാൻ കഴിയുന്നത്?
അത് ഞങ്ങൾ 3 March തന്നെ ഞങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വരുവാനായിട്ട് റെഡി ആയിരുന്നു. അത് നടന്നില്ല. എന്ന കുട്ടികളാണേലും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. പിന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കും ആഘോഷമായി. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞങ്ങൾ അറിഞ്ഞു ഓഗസ്റ്റിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. പിന്നീട് അതും നടന്നില്ല. അവസാനമായിട്ട് പിന്നെ ഞങ്ങൾക്ക് കോണ്ടസ് റീപാർട്ടീഷൻ ഫ്ലൈറ്റ് കിട്ടിയത്. ഞങ്ങൾ 6 പേരും അതിൽ ബുക്ക് ചെയ്തു. ഞങ്ങളിവിടെ എത്തിച്ചേർന്നു, സന്തോഷത്തോടെ ഇവിടെ എത്തിച്ചേർന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്ന് ഇവിടെ ഞങ്ങൾ 6 പേരും ക്വാറന്റൈനിലുണ്ട്.
ക്വാറന്റൈനിലുള്ള അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഒരു സാഹചര്യം എങ്ങനെയാണ്?
ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ക്വാറന്റൈനിൽ ഇരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അവർ നാട്ടിലാണെങ്കിൽ ഓടിച്ചാടി കളിച്ചൊക്കെ നടന്നിരിക്കുന്ന, ഇവിടെ വന്നപ്പോൾ ഒരു റൂമിൽ തന്നെ ഇരുന്ന് അവർക്ക് ആകെ ബോറടിയും ഭയങ്കര വാശിയൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുമായിട്ട് കൂടെ റൂമിനകത്തിരുന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സാമൂഹിക അകലവും മാസ്കും ഒക്കെ നിർബന്ധമാണ്. റൂമിന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ മാസ്ക് വെച്ചുകൊണ്ടേ പുറത്തു പോകാൻ പറ്റുള്ളൂ. എന്നാലും കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്.
നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓസ്ട്രേലിയൻ ജീവിതം ആരംഭിക്കുക എന്നുള്ളത് വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പല വെല്ലുവിളികൾക്കും നടുവിൽ മറ്റൊരു കാര്യമുള്ളത്, ഭർത്താവിന് ഇപ്പോൾ ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇനിയിപ്പോൾ പുതിയൊരു ജോലി നോക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ കൂടുതലൊരു വെല്ലുവിളിയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെയും അതിജീവിക്കാനുള്ള എന്തെല്ലാം പദ്ധതികളാണ് മുന്നോട്ടുള്ളത്?
ഈ ഒരു സാഹചര്യ പ്രത്യേക സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ മേജോയ്ക്ക് ഇവിടെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരുടെ സപ്പോർട്ടും പിന്നെ ഞാനും നല്ല സപ്പോർട്ട് കൊടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു.
വളരെയധികം നന്ദി ജിൻസി മെജോ ഇതിൻ്റെ വിശദാംശങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതിന്.